നമസ്കാരം ശ്രീ സുലാൽ മത്തായി, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. നോർത്തേൺ ടെറിട്ടറിയിലെ വർദ്ധിച്ചു വരുന്ന ജോലി സാധ്യതകൾ ഉയർത്തിക്കാട്ടി നോർത്തേൺ ടെറിട്ടറി സർക്കാർ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു പ്രചാരണ പരിപാടി ആരംഭിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ സംസ്ഥാനത്തിന്റെ മിനിസ്റ്റേഴ്സ് അഡ്വൈസറി കൌൺസിലിലെ ഒരു അംഗം എന്ന നിലയിൽ സർക്കാരിന്റെ ഈ ക്യാമ്പയിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കാരണം എനിക്ക് തോന്നുന്നു ഇതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് സുരാലിന് തന്നെയാണെന്ന്.
തീർച്ചയായും, ഈ അവർ ലൈഫ് ഔട്ട് ഹിയർ എന്നാണ് ഈ ക്യാമ്പയിന്റെ പേര്. ഇത് ബേസിക്കലി നോർത്തേൺ ടെറിട്ടറിയിലെ 6 മെയിൻ ടൗൺഷിപ്സിനെ അല്ലെ സിറ്റീസിനെ ബേസ് ചെയ്തുള്ളതാണ്. ഈ ടൗൺസ് നുടൻബൈ, ഡാർവിൻ, പാമേഴ്സ്റ്റൺ, കാത്തറിൻ, കെനൻ ക്രീക്ക്, ആലീസ് സ്പ്രിംഗ്സ് എന്നീ ടൗൺസിലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിൽ തന്നെ പാമേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ പുതിയ ഡാർവിൻ അടുത്തുള്ള ഒരു പുതിയ ടൗൺഷിപ്പിലെ ഒരു റീജിയണൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു 300 പുതിയ വേക്കൻസീസ് ഓപ്പൺ ആണ്. അപ്പൊ ആ ഒരു ബേസിലാണ്. അപ്പം ബാക്കിയെല്ലാം മുൻപോട്ടായിട്ട് ഈ ഒരു വർഷത്തേക്ക് അപ്പോ 1000 ഓപ്പർച്യൂണിറ്റീസ് ആണ് അക്രോസ് ഇന്ത്യയില് ഗവൺമെന്റ് ബേസിൽ വരുന്നത്. അപ്പം ഈ പാമേഴ്സ്റ്റണിൽ ഇതിപ്പം ഈ ഹോസ്പിറ്റൽ ഓപ്പൺ ആയതിനോടനുബന്ധിച്ച് അവർ ക്യാമ്പയിൻ ഇപ്പം അക്രോസ് ഓസ്ട്രേലിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ നോർത്തേൺ ടെറിട്ടറി സർക്കാർ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് പ്രധാനമായും?
ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവ പാമേഴ്സിനെ തന്നെ ഒരു 300 ഹെൽത്ത് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പം പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് നോർത്തേൺ ടെറിട്ടറിയിൽ ഇല്ല. അപ്പം ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. പിന്നെ ഈ ആ ഒരു സ്കിൽഡ് വർക്കേഴ്സ് ഇതിനകത്തെല്ലാം ഒത്തിരിയും തന്നെ സ്കിൽഡ് വർക്കേഴ്സ് ആണ്. അപ്പം പോപ്പുലേഷൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള ഇന്റർസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓവർസീസ് എന്നുള്ള ആൾക്കാർ ഇവിടെ കൂടുതൽ വന്നെങ്കിലേ ഉള്ളൂ ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതാണ് ഒരു മെയിൻ പർപ്പസ്.
ഓക്കെ, സുലാൽ പറഞ്ഞു ഹോസ്പിറ്റൽ ഓപ്പൺ ആവുന്നു. അപ്പം എന്തായാലും ഹെൽത്ത് സെക്ടറിൽ ഒരു നല്ലൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. എങ്കിലും ഏതൊക്കെ മേഖലകളിലാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതെന്ന കാര്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
തീർച്ചയായും. ഇപ്പൊ ഇനിഷ്യലി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ടെറിട്ടറി ഫാമിലീസ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് കെയർ, ഈ മേഖലകളിലാണ് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഫർദർ ഇനി പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഹൗസിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക്, ഹ്യൂമൻ റിസോഴ്സ് എന്നീ മേഖലയിലാണ്. അപ്പൊ ഈ പാമേഴ്സ്റ്റൺ റീജിയണൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന കൂടുതൽ പൊസിഷൻസും ഹെൽത്ത് കെയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആണ്. അതിനകത്ത് വന്നേക്കുന്നത് നഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഡോക്ടേഴ്സ്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്സ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, ക്ലീനേഴ്സ്, കിച്ചൺ ഹാൻഡ്സ്, ഇങ്ങനെ പല മേഖലകളിലും ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ തന്നെ ഓപ്പൺ ആണ്.
ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഓപ്പണിംഗ്സ് എന്ന് പറയുമ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവുന്നതാണോ അതോ ഇനി കാലതാമസം എടുക്കുമോ?
അതിനെപ്പറ്റി കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ ലഭ്യമല്ല. പക്ഷേ അവർ പറയുന്നത് ഫർദർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ്, ഹൗസിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഈ ഒരു മേഖലകളിലും, പിന്നെ അതുപോലെ തന്നെ വേറെ സ്കിൽഡ് വർക്കേഴ്സിന്റെയും ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഏരിയാസിലാണെന്നറിയാം, പക്ഷെ അത് എത്ര സമയം കൊണ്ടാണ് വരുന്നത് എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഇപ്പൊ ലഭ്യമല്ല.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പൊ സുലാൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നിലവിൽ ഇത്രയും ഹെൽത്ത് സെക്ടറിലും അതുപോലെ തന്നെ ചൈൽഡ് കെയർ സെക്ടറിലും ഒക്കെ ആയിട്ട് നിരവധി സാധ്യതകളാണ്.
അതെ, ഓപ്പൺ ആയിട്ടല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതും താമസിക്കാതെ തന്നെ ഹോസ്പിറ്റലുമായിട്ട്, റീജിയണൽ ഹോസ്പിറ്റലിൻ പാമേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഓപ്പണിംഗ്സ് കൂടെ സൂൺ തന്നെ അവൈലബിൾ ആണ്. കാരണം അതിന്റെ ഒരു ലാസ്റ്റ് ലെവൽ ഓഫ് വർക്കും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലില് സെറ്റപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു അവസാനഘട്ട പണികൾ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഓൾറെഡി ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. സോ അതൊരു ഒത്തിരി ടൈം ഗ്യാപ്പ് എടുക്കുന്ന ഒരു കാര്യമല്ല.
ഓക്കെ സുലാല, ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനപ്രദമാകുന്നത്?
പല രീതിയിലും ഇത് പ്രയോജനപ്പെടാം. ഒന്ന്, ഫാമിലീസിന് ഇത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഒത്തിരി ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് പല ഡിപ്പാർട്ട്മെന്റ്സിലുള്ള കാരണം മീനോ ഒരു ഹസ്ബൻഡും വൈഫും അങ്ങനെ രണ്ടു പേർക്കും ഒക്കെ ജോലി കിട്ടാൻ ഉള്ള പ്രോസ്പെക്ട്സ് ഒത്തിരി ഉണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെയാണ്, അവരുടെ ഒരു കരിയർ പ്രോഗ്രഷന് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് വിസേഴ്സിലൊക്കെ ഉള്ള ആൾക്കാർക്കും അത് അവർക്ക് ഈ പറയുന്ന ചില ജോബ്സിന് ഇപ്പം ഓപ്പൺ ടു സിറ്റിസൺസിനോ അല്ലെ പി ആറിനല്ലാതെ എലിജിബിലിറ്റി ടു വർക്ക് ഇൻ ഓസ്ട്രേലിയ ക്രൈറ്റീരിയയിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരങ്ങനെ 6 months ഇവിടെ ലീവ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഒരു ക്ലോസ്ലി മാച്ച്ഡ് സ്കിൽഡ് ഓക്യുപേഷൻ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അവർക്ക് ഫർദർ ഏതാണ് അവർ എലിജിബിൾ വിസ അങ്ങനെ അവർക്ക് അപ്ലൈ ചെയ്ത് ഫർദർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു കേസ് ബൈ കേസ് ആണ്. കാരണം അത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി ഫർദർ കമന്റ് ചെയ്യാൻ പറ്റത്തില്ല.
തീർച്ചയായിട്ടും. അതുപോലെ ഇനിയിപ്പം ഓസ്ട്രേലിയയിലേക്ക് പുതിയതായി നാട്ടിൽ നിന്നും മറ്റുമൊക്കെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നവർക്ക് ഇത് എത്രത്തോളം സഹായകരമാകാൻ സാധ്യതയുണ്ട്?
പി ആറിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ, ഞാൻ 2016 ഡാർവിനിലോട്ട് ഒരു സ്കിൽഡ് മൈഗ്രന്റ് ആയിട്ട് മൂവ് ചെയ്തതാണ്. അപ്പം വർക്ക് വിസയിൽ വരുന്നവർക്ക് ചിലപ്പോൾ എല്ലാ ഗവൺമെന്റ് ജോബ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ചില ജോബ്സിന് ക്രൈറ്റീരിയ ഉണ്ടായത് പി ആർ ഓ സിറ്റിസൺ ആണെന്ന്. പക്ഷെ പി ആറിൽ വരുന്നവർക്ക് ഡാർവിൻ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പല സ്റ്റേറ്റ്സിനെയും വെച്ചിട്ട് ഡാർവിനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറച്ചുകൂടെ കരിയർ നമ്മുടെ സ്വന്തം കരിയറിൽ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ കൂടുതലാണ്. കാരണം ഇവിടെ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഓരോ ഓപ്പർച്യൂണിറ്റീസിനും എലിജിബിൾ ആയിട്ടുള്ള സ്കിൽഡ് ആപ്ലിക്കൻസിന്റെ നമ്പർ കുറവായിരിക്കും. അപ്പം ആ ഒരു കമ്പാരിസൺ വെച്ച് ഇവിടെ നമുക്ക് നമ്മുടെ ഇന്റൻഡഡ് കരിയർ, അപ്പം നമുക്ക് ആ സെയിം കരിയറിൽ തന്നെ വേറൊരു മാറ്റവും ഇല്ലാതെ പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതൊരു നല്ല അവസരമായിരിക്കും. അതുപോലെ തന്നെ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം സ്കിൽഡ് മൈഗ്രൻസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം അവർ കുറച്ചുകൂടെ ആ സെയിം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കുറച്ചുകൂടെ താഴേക്ക് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്ത് പിന്നെ അവർ കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ആൾക്കാർക്ക് അവരുടെ ഒരു എന്താണ് ഏത് സ്റ്റേജിലാണോ അവരുടെ കരിയർ ഇപ്പം നിൽക്കുന്നത് അതേ ലെവലിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം.
ഓക്കെ, അപ്പൊ അതായത് നല്ലൊരു ശതമാനം ആൾക്കാരും സ്വന്തം മേഖലയിലായിരിക്കില്ല ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഡാർവിൻ ചൂസ് ചെയ്താൽ കൂടുതൽ അവരുടെ കരിയറിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അതെ അതെ അതെ.
ഓക്കെ, സുലാൽ മുമ്പേ പറഞ്ഞു സർക്കാരിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ഒരു പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നതെന്നും, എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു പോപ്പുലേഷൻ കുറവും അതുപോലെ തന്നെ സർക്കാർ അങ്ങോട്ടേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെയും കാരണം എന്താണ്?
ബേസിക്കലി ഡാർവിൻ അല്ലെങ്കിൽ എൻഡി ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ്. ഓഫ്കോഴ്സ് ഇവിടെ ഒത്തിരി ബോൺ അൺബ്രഡ് ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അനുവാദികമായിട്ടുള്ള ഒരു ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് വിത്തിൻ എൻഡി ഇല്ല. അതുതന്നെയല്ല, ഇപ്പൊ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള കാരണം എപ്പോഴും ഈ കീപ്പ് ഓൺ ഓപ്പർച്യൂണിറ്റീസ് കീപ്പ് ഓൺ കമ്മിങ് ബാക്ക് ടു ദ മാർക്കറ്റ്. അപ്പം ഒരു റീസൺ ഓസ്ട്രേലിയൻസ് എൻഡിയിൽ വരുന്നവർ തന്നെ അവരൊരു ഒരു ലോങ് ടേം ഗോൾസുമായിട്ട് വരുന്നവർ വളരെ കുറവാണ്. അവരെല്ലാം വരുന്നത് ഒരു ഷോർട്ട് ടേം, ലൈക്ക് ഒരു ഇതൊരു ഔട്ട് ബാക്ക് എൻഡി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഔട്ട് ബാക്ക് ഓഫ് ഓസ്ട്രേലിയ എന്നൊരു പേര് തന്നെയുണ്ട് അതിന്. അപ്പൊ അവരിവിടെ വരുന്നത് ഒരു 2 years അല്ലെ 3 years അല്ലെ ഒരു 4 years ടൈം അവർ ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് ഒന്ന് എൻജോയ് ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെ ഡിഫറെന്റ് റീസൺസ് കൊണ്ട് തിരിച്ചു പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പൊ ചില റീസൺസ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇച്ചിരി ഹ്യൂമിഡ് ആണ്, ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആണ്. അപ്പം ആ ഒരു ബാക്കി സ്റ്റേറ്റ്സിലെ ക്ലൈമറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കേരള ക്ലൈമറ്റ് ആയിട്ട് പോലും നമ്മുടെ ട്രോപ്പിക്കൽ പോലെ വളരെ സിമിലർ ആയിട്ടൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ ആണ്. അപ്പം നമ്മുടെ ആൾക്കാർക്ക് അത്രയും ഒരു ഡിഫിക്കൽട്ടി കാണത്തില്ല ഇവിടെ സെറ്റിലിംഗ് ആകാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും.
ഓക്കെ, അതായത് മലയാളികൾക്ക് നാട്ടിലെ അതേ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് സെറ്റിൽ ആവാൻ എളുപ്പമായിരിക്കും എന്നല്ലേ?
അതെ, പിന്നെ നല്ലൊരു മൾട്ടികൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ. പിന്നെ ഒരു നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് ഇവിടെ, ചെറിയൊരു സിറ്റി ലൈഫ് ഉണ്ട്, പക്ഷെ നോട്ട് കമ്പയർഡ് ടു സം അതർ ബിഗ് സിറ്റീസ്. പിന്നെ റിമോട്ടിലാണെങ്കിൽ മിക്ക റിമോട്ട് ലൊക്കേഷൻസിനും അലവൻസ് ഉണ്ട് വർക്ക് ചെയ്യാൻ, അഡീഷണൽ അലവൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു മോർ സേവിങ്സ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഓക്കെ, സർക്കാരിന്റെ ഈ ക്യാമ്പയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് ഇത് അറിയാൻ സാധിക്കുക? അതിനായി എന്തെങ്കിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ?
അപ്പം ബേസിക്കലി വെബ്സൈറ്റ് ആണ് ഇതിന്റെ ഏറ്റവും ഐഡിയൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എൻഡി ഗവൺമെന്റ് തന്നെ ഇതിനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ അതിന്റെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ഡോട്ട് എൻ ഡി ഡോട്ട് ഗോവ് ഡോട്ട് എ യു പോയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വെബ്സൈറ്റിൽ ഇതുപോലെ നേരത്തെ കുറെ റിയൽ ലൈഫ് സ്റ്റോറീസും ഇങ്ങോട്ട് മൂവ് ചെയ്ത ഇൻഡസ്ട്രിയിൽ മൂവ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറീസും കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെ മൂവ് ചെയ്തു, എങ്ങനെ അവരുടെ കരിയർ പ്രോഗ്രഷൻ നോർത്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടായി എന്നുള്ള കുറെ സ്റ്റോറീസും ആൾക്കാരുടെ ഇൻഫർമേഷനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ഓരോ ഈ ഓരോ ലൊക്കേഷനിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു 6 ലൊക്കേഷനെ ബേസ് ചെയ്താണ് ഈ ക്യാമ്പയിൻ. അപ്പൊ ഈ 6 ലൊക്കേഷനിലും ജീവിക്കുമ്പം അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ചലഞ്ചസ് അങ്ങനെ ഒരു ബേസിക് ആയിട്ട് ആ ലൊക്കേഷൻ ഇൻഫർമേഷനും ഈ സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ ഈ സൈറ്റിൽ നിന്ന് നമ്മളതിന്റെ ഓപ്പർച്യൂണിറ്റീസ് പേജസ് പോകുമ്പോൾ അത് നമ്മളെ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് സൈറ്റിലോട്ട് റീഡയറക്ട് ചെയ്യും. സോ നമുക്ക് അത് ഇപ്പോൾ ഉള്ള വേക്കൻസീസും കാണാൻ അതിനകത്ത് സൗകര്യമുണ്ട്.
ഓക്കെ, അപ്പൊ സുലാലിനെ ബന്ധപ്പെടേണ്ടവർക്ക് ബന്ധപ്പെടാമായിരിക്കുമല്ലോ അല്ലേ?
തീർച്ചയായും, മിനിസ്റ്റർ അഡ്വൈസറി കൗൺസിലിൽ വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും കിട്ടും. അപ്പം അതിനെന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ ഇതിന്ന് ഇപ്പൊ ഈ വെബ്സൈറ്റ് നോക്കിയിട്ട് കണ്ടില്ല അല്ലെങ്കിൽ അതിനകത്ത് ചില സംശയങ്ങൾ എന്താന്ന് മനസ്സിലായില്ലാത്തവർക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. എന്റെ കോൺടാക്ട് നമ്പർ 0426 065 677.
ഓക്കെ, തീർച്ചയായിട്ടും. നോർത്തേൺ ടെറിട്ടറി സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഈ അവർ ലൈഫ് ഔട്ട് ഹിയർ എന്ന ക്യാമ്പയിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി സുലാൽ മത്തായി.
താങ്ക് യു സർവീ.